ദൈവത്തിന് മഹത്വം. കർത്താവിൽ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, കുഞ്ഞുങ്ങളെ, മാതാപിതാക്കളെ, എൻ്റെ സഹപ്രവർത്തകരായ പ്രിയപ്പെട്ട പാസ്റ്റർമാരെ, പ്രസ്ബിറ്റേഴ്സ്, മേഖല ഡയറക്ടേഴ്സ്, എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ, ഇന്ന് അതിഥികളായി നമ്മുടെ ഇടയിലുള്ള എല്ലാ ബഹുമാന്യ ദൈവദാസന്മാരെയും യേശുക്രിസ്തുവിൻ നാമത്തിൽ ഞാൻ വന്ദനം ചെയ്യുന്നു. നമ്മുടെ ഈ വർഷത്തെ ജനറൽ കൺവെൻഷൻ്റെ ആരംഭ ദിവസം തിരുമുൻപാകെ എടുത്തു വരുവാൻ ദൈവം നമ്മെ പ്രാപ്തിപ്പെടുത്തിയ ദൈവത്തിൻ്റെ കൃപയ്ക്കായി നന്ദിയോടെ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ വർഷത്തെ നമ്മുടെ ഈ സമ്മേളനം ശതാബ്ദി സമ്മേളനത്തിൻ്റെ സമാപന ചടങ്ങുകൂടി നടക്കുന്ന സമ്മേളനമാണ്. കഴിഞ്ഞ വർഷം നമ്മളതിൻ്റെ ആരംഭം കഴിഞ്ഞ ജനറൽ കൺവെൻഷനിൽ നടത്തുകയുണ്ടായി. ഈ വർഷത്തെ സമ്മേളനത്തിൽ അതിൻ്റെ സമാപന സമ്മേളനവും നടത്തുവാൻ നേരത്തെ തീരുമാനിച്ചതനുസരിച്ച് നാം നിർവഹിക്കുന്നതുമാണ്. ദൈവം നമ്മെ നടത്തുന്ന എല്ലാ വഴികൾക്കായും ദൈവത്തിന് ഞാൻ നന്ദിയോടെ സ്തോത്രം ചെയ്യുകയും ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യും. ഇന്ന് രാത്രി ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. ദൈവത്തിൻ്റെ വചനത്തിലെ ഒരു വാക്യം ഉദ്ധരിച്ചുകൊണ്ട് ഇന്ന് രാത്രി ഈ വചനത്തിലേക്ക് പ്രവേശിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. സഭാപ്രസംഗിയുടെ പുസ്തകം 7-ാം അധ്യായത്തിൻ്റെ 29-ാം വാക്യമാണ് ആരംഭത്തിൽ ഉദ്ധരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. അവിടെ വായിക്കുന്നത്, ദൈവം മനുഷ്യനെ നേരുള്ളവനായി സൃഷ്ടിച്ചു, അവരോ അനേകം സൂത്രങ്ങളെ അന്വേഷിച്ചു വരുന്നു. ദൈവത്തിൻ്റെ വചനം പറയുന്നത്, ദൈവം എല്ലാറ്റെയും ഉണ്ടാക്കിയിട്ട്, ആരംഭത്തിൽ തന്നെ ദൈവം ഓരോ കാര്യങ്ങളെയും ഉണ്ടാക്കിയിട്ട് അത് നല്ലത് എന്ന് ദൈവം കണ്ടു എന്നാണ് നാം വായിക്കുന്നത്. അങ്ങനെ സകലത്തെയും നന്നായി ഉണ്ടാക്കിയ ദൈവം. എന്നാലും റോമാലേഖനത്തിലേക്ക് വരുമ്പോൾ നാം വായിക്കുന്നത്, നീതിമാൻ ആരുമില്ല, ഒരുത്തം പോലുമില്ല, എല്ലാവരും പാപം ചെയ്ത് ഒരുപോലെ ദൈവതേജസ് ഇല്ലാത്തവരായി തീർന്നു. മനുഷ്യനെ നല്ലവനായിട്ടാണ്, നേരുള്ളവനായിട്ടാണ് ദൈവം സൃഷ്ടിച്ചത്. എങ്കിലും മനുഷ്യൻ ആ സ്ഥിതി വിട്ട് മനുഷ്യൻ സ്വയമേവ തിന്മയിലേക്കും പാപത്തിലേക്കും ഇറങ്ങിപ്പോയി. മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത് അവിടുത്തെ തനി സ്വരൂപത്തിലും ദൈവത്തിൻ്റെ സാദൃശ്യത്തിലുമാണ്. ദൈവത്തിൻ്റെ അടിസ്ഥാന സ്വഭാവങ്ങളായ സത്യം, നീതി, വിശുദ്ധി എന്നീ ഗുണങ്ങളോടെയാണ് മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത്. ഇന്നും വാസ്തവത്തിൽ മനുഷ്യൻ്റെ അകത്ത് ഈ സ്വഭാവമാണ് കിടക്കുന്നത്. അവ രംഗത്ത് വരുവാൻ കഴിവില്ലാതെ FS ലേഖനത്തിലെ വാക്യം പോലെ മനുഷ്യൻ അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചിരിക്കുന്നു. എങ്കിലും ഇന്നും അന്തരംഗത്തിൽ മനുഷ്യൻ്റെ അകത്ത് ദൈവപ്രകൃതി കിടക്കുകയാണ്. മനുഷ്യൻ തെറ്റ് ചെയ്യുന്നു, പക്ഷേ വേറാരും അതേ തെറ്റ് തന്നോട് ചെയ്യാൻ മനുഷ്യൻ ആഗ്രഹിക്കുന്നില്ല. അനേകം മനുഷ്യർ കള്ളം പറയുന്നു, പക്ഷെ വേറൊരാൾ തന്നോട് കള്ളം പറയാൻ മനുഷ്യൻ ആഗ്രഹിക്കുന്നില്ല. അനേക അശുദ്ധികളിൽ മനുഷ്യൻ സഞ്ചരിക്കുന്നു, പക്ഷെ അത്തരം അശുദ്ധികൾ വേറെ ഒരാൾ തന്നോടോ തൻ്റെ കുടുംബത്തോടോ ചെയ്യാൻ മനുഷ്യൻ ആഗ്രഹിക്കുന്നില്ല. അതിൻ്റെ അർത്ഥം, ദൈവത്തിൻ്റെ തനി സ്വഭാവമായ സത്യം, നീതി, വിശുദ്ധി എന്നിവ ഇന്നും ഏത് മനുഷ്യൻ്റെയും അന്തരംഗത്തിൽ, അത് ജാതിയില്ല, കുലമില്ല, മതമില്ല, പ്രായവ്യത്യാസമില്ല, എല്ലാ മനുഷ്യൻ്റെയും ഉള്ളിൽ ഇന്നും അത് കുടികൊള്ളുകയാണ്. എങ്കിലും ഒന്നുകൂടി എടുത്തു പറയുന്നു, അന്തരംഗത്തിൽ അതുണ്ടെങ്കിലും അത് പുറത്തു വരുവാൻ കഴിവില്ലാതെ ഒരവസ്ഥയിലാണ് മനുഷ്യൻ്റെ ഇന്നത്തെ പോക്ക്. കേവലം കഴിവുകേടായി അതിനെ വേദപുസ്തകം വിശദീകരിക്കുന്നില്ല, അത് മനുഷ്യൻ്റെ പാപമായിട്ടാണ് വേദപുസ്തകം വിശദീകരിച്ചിരിക്കുന്നത്. മനുഷ്യൻ പാപം ചെയ്യുന്നത് ബോധപൂർവമാണ് എന്ന് തന്നെയാണ് ദൈവവചനത്തിൻ്റെ പ്രമാണം. ദൈവത്തെക്കുറിച്ച് ഏത് മനുഷ്യനും അറിയത്തക്ക സൗകര്യങ്ങൾ ദൈവം പ്രകൃതിയിൽ തന്നെ ചെയ്തിരിക്കുന്നു എന്നാണ് റോമാലേഖനം 1-ാം അധ്യായത്തിന്റെ വിശദീകരണം. മനുഷ്യന്റെ മനസാക്ഷി നോക്കിയാൽ ഏത് മനുഷ്യന്റെയും അന്തരംഗത്തിൽ ശരിയുടെയും തെറ്റിന്റെയും തത്വം കിടക്കുന്നതും നാം തിരിച്ചറിയുന്നുണ്ട്. അപ്പം മനുഷ്യൻ ശരി ചെയ്താലും തെറ്റ് ചെയ്താലും മനുഷ്യൻ തന്നെത്താനാണ് അത് തിരഞ്ഞെടുക്കുന്നത് എന്ന് നാം അറിയണം. ശരി ചെയ്യണമോ തെറ്റ് ചെയ്യണമോ എന്ന് തീരുമാനിക്കുന്നത് അവരവർ തന്നെയാണ്. സ്നേഹിക്കുകയോ വെറുക്കയോ ഏത് ചെയ്യണം എന്ന് തീരുമാനിക്കുന്നതും മനുഷ്യൻ തന്നെയാണ്. നന്മ ചെയ്യുകയോ തിന്മ ചെയ്യുകയോ ഏത് ചെയ്യണമെന്ന് അവരവർ തന്നെ തിരഞ്ഞെടുക്കുന്നതാണ്. അപ്പൊ ആ തിരഞ്ഞെടുപ്പിന്റെ ഉത്തരവാദിത്വവും മനുഷ്യന് തന്നെ. ഏതാണ് ചെയ്യേണ്ടതെന്ന് ഞാൻ മുമ്പേ പറഞ്ഞ കാര്യത്തിൽ നിന്നും, അതായത് മറ്റുള്ളവരിൽ നിന്ന് താൻ എന്തു പ്രതീക്ഷിക്കുന്നു എന്നതിൽ നിന്ന് എന്താണ് ശരി എന്ന് മനുഷ്യന് ബോധമുള്ളതാണ്. ദൈവത്തിന്റെ വചനം പറയുന്നത് ജീവനും മരണവും ഞാൻ നിന്റെ മുമ്പിൽ വയ്ക്കുന്നു എന്നാണ് ഇസ്രായേലിനോട് ദൈവം പറഞ്ഞത്. ആവർത്തന പുസ്തകം 30-ാം അധ്യായത്തിന്റെ 19-ാം വാക്യത്തിൽ അങ്ങനെയാണ് നാം വായിക്കുന്നത്. യോശുവയുടെ പുസ്തകത്തിൽ യോശുവ തൻ്റെ സഹ ഇസ്രായേൽ ജനത്തോടും മൂപ്പന്മാരോടും പറയുന്നത് നിങ്ങൾ ആരെ സേവിക്കും എന്ന് നിങ്ങൾ തീരുമാനിച്ചുള്ളൂ, പക്ഷെ ഞാനും എൻ്റെ കുടുംബവും തീരുമാനിച്ചു കഴിഞ്ഞു. നാം പാർക്കുന്ന ഈ നാട്ടിലെ രീതിക്കനുസരിച്ച് ജീവിക്കണമോ അതോ നമുക്ക് കിട്ടിയ വിശുദ്ധ പ്രമാണപ്രകാരം ജീവിക്കണമോ എന്നുള്ളത് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞ ഒരു കാര്യമാണ്. പഴയ നിയമത്തിലെ ഭക്തന്മാരെ ഓരോരുത്തരെ നാം നോക്കിയാലും അവരെ എല്ലാം ജീവിതത്തിൽ നാം കാണുന്ന സ്ഥിതി ഇത് തന്നെയാണ്. യോശുവയുടെ കാര്യം ഞാൻ പറഞ്ഞു. ദാവീദും സങ്കീർത്തനക്കാരിൽ പലരും ആവർത്തിച്ച് പറയുന്നത് ദൈവത്തിന്റെ ആലയത്തിൽ താമസിക്കുന്നതാണ് ഏറ്റവും മഹത്വകരമായ കാര്യം. രാജസ്ഥാനത്തെക്കാൾ പദവിയേക്കാൾ വലിയ വലിയ നേട്ടങ്ങളെക്കാൾ ദൈവത്തിന്റെ സന്നിധിയിലുള്ള താമസവും ദൈവ സാന്നിധ്യം അനുഭവിക്കുന്നതും ഏറ്റവും മഹത്വമുള്ളതായി അവർ പരിഗണിച്ചിരുന്നു. ദാനിയേലും മറ്റും അവരുടെ പ്രതികൂല സാഹചര്യങ്ങളിൽ തങ്ങളുടെ വിശ്വാസപ്രകാരം ജീവിക്കാൻ സാധ്യതയില്ലാത്ത മണ്ഡലത്തിലും ദാനിയേൽ തീർത്തു പറഞ്ഞു, തൻ്റെ അന്തരംഗത്തിൽ താൻ തീരുമാനിച്ച് തന്നോട് തന്നെ പറഞ്ഞു, ഒരു കാരണവശാലും ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തിന് വിപരീതമായ ഒരു ജീവിതം താൻ ചെയ്യുകയില്ല എന്ന്. അന്തരംഗത്തിൽ പറഞ്ഞത് മാത്രമല്ല, അതിന് അവസരം വന്നപ്പോൾ അത് എന്ത് വില കൊടുത്തും സാധിക്കാൻ താൻ തയ്യാറായി, തൻ്റെ സഹപ്രവർത്തകരും തയ്യാറായി. അത് മരണത്തിലേക്ക് അവരെ തള്ളിവിടുന്ന തീരുമാനമായിരുന്നു എങ്കിലും അതിൻ്റെ നടുവിലും അവർ തീർത്തു പറഞ്ഞൊരു കാര്യം, ജീവിച്ചാലും മരിച്ചാലും ദൈവിക നിയമങ്ങൾക്ക് വിപരീതമായി ഒരു ജീവിതം ഇല്ല. അതാണ് സത്യമായ തീരുമാനവും ഭക്തിയുടെ വഴിയും. നാം സകല ജനവും ഇന്നും തീരുമാനിക്കേണ്ട കാര്യം ഞാൻ എന്ത് തിരഞ്ഞെടുക്കും എന്നുള്ളതാണ്. തിരഞ്ഞെടുപ്പ് അവരവരുടേതാണ്, അവരവരുടെ ഉത്തരവാദിത്വമാണ്. ഒന്നുകൂടെ ഞാൻ എടുത്തു പറയുന്നു, സകലത്തെയും മഹത്വമുള്ളതായി സൃഷ്ടിച്ച ദൈവം, സുന്ദരമായി സൃഷ്ടിച്ച ദൈവം, ശുദ്ധമായി സൃഷ്ടിച്ച ദൈവം അതേ നിലയിൽ ഇതെല്ലാം തുടർന്നു കൊണ്ടുപോകുവാൻ ആഗ്രഹിക്കുന്നു. പാപം നിമിത്തം തകർച്ച വന്നതിന് മുഴുവനും നമ്മുടെ കർത്താവായ യേശുക്രിസ്തു നിമിത്തം പരിഹാരം വരുത്തി, സകല കേടും പോക്കി. ആദാം എന്ത് തകർച്ച വരുത്തിയോ അത് മുഴുവനും പരിഹരിച്ച് യേശുക്രിസ്തുവിൽ പുതുസൃഷ്ടിയാക്കി തീർക്കുവാൻ അവിടുന്ന് പ്രവൃത്തി ചെയ്തിരിക്കുന്നു. ആ ശക്തിയെ അറിഞ്ഞവരും അനുഭവിച്ചവരുമാണ് ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന അനേകരും. ഇന്ന് നിങ്ങളോടും ഈ നാടിനോടും ഈ ഉദ്ഘാടന സമ്മേളനത്തിൽ വിളിച്ചു പറയുവാൻ എനിക്ക് പ്രേരണയുള്ള കാര്യം, നന്മയെ തിരഞ്ഞെടുക്കുന്നവരായി നമുക്ക് ജീവിക്കണം. തിന്മയുടെ സകല വഴികളെയും വിട്ടുകളഞ്ഞ് ദൈവത്തിന്റെ പരിശുദ്ധ ഇഷ്ടം പോലെ ദൈവ വചനപ്രകാരം നമുക്ക് ജീവിക്കണം. നാടിനോടും അത് തന്നെയാണ് ദൈവത്തിന്റെ വചനം. ഞാൻ മുമ്പ് പറഞ്ഞത് ഒരിക്കൽ കൂടെ എടുത്തു പറയുന്നു, മനുഷ്യന്റെ അന്തരംഗത്തിൽ ശുദ്ധമായ ബോധ്യമുണ്ട് നന്മയാണ് തിരഞ്ഞെടുക്കേണ്ടതെന്ന്, സത്യമാണ് തിരഞ്ഞെടുക്കേണ്ടതെന്ന്, നീതിയാണ് തിരഞ്ഞെടുക്കേണ്ടതെന്ന്. അതുകൊണ്ട്
മനുഷ്യന്റെ കഴിവുകേടുകൾക്കപ്പുറം അതിനെ പരിഹരിക്കുന്ന ക്രിസ്തു യേശുവിന്റെ വചനത്താലും അവിടുത്തെ രക്ഷന്റെ ശക്തിയാലും മാത്രമല്ല ആ പവിത്ര ജീവിതത്തിന് സഹായിക്കുന്ന പരിശുദ്ധാത്മ ദാനത്താലും ആ പ്രവൃത്തിയിൽ നമുക്ക് ജീവിക്കാം. നമ്മുടെ ഈ നാടിനോടും നമ്മുടെ ഈ രാജ്യത്തോടും നന്മയിലേക്കും ദൈവാനുഗ്രഹത്തിലേക്കും മടങ്ങി വരാൻ നമുക്ക് ആഹ്വാനം ചെയ്യാം. ഈ രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഈ രാജ്യത്ത് സത്യമായ വചനം വിളിച്ചു പറയുവാൻ നമ്മെ തന്നെ സമർപ്പിക്കാം. ദൈവത്തിന്റെ കൃപ അതിനുവേണ്ടി നമ്മുടെ മേൽ ദൈവം ധാരാളമായി പകരുമാറാകട്ടെ. തലവണക്കി പ്രാർത്ഥിക്കാമോ? ഇന്നത്തെ ഈ സമ്മേളനം, ഇന്നു മുതൽ ആരംഭിക്കുന്ന ഈ യോഗം ഞായറാഴ്ച വരെ തുടരുന്നതാണ്. പരിശുദ്ധാത്മാവിന്റെ ഒരു പ്രവൃത്തി ഇവിടെ ഉണ്ടാകുവാൻ, ജനം ഇതിനാൽ അനുഗ്രഹിക്കപ്പെടുവാൻ, വിടുവിക്കപ്പെടുവാൻ നമുക്ക് എല്ലാവർക്കും നമ്മുടെ ഹൃദയങ്ങളെ ദൈവം ഭാഗം സമർപ്പിച്ചുകൊണ്ട് ഒരു മിനിറ്റ് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ പിതാവേ, അവിടുത്തെ ദിവ്യപുത്രനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങൾക്കായി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. അങ്ങയുടെ സാന്നിധ്യം ഇന്ന് ഇവിടെ ഉള്ളതിനാൽ ഞങ്ങൾ അങ്ങയ്ക്ക് മഹത്വവും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു. ഈ ആണ്ടിലെ ജനറൽ കൺവെൻഷന്റെ ആരംഭ രാത്രിയിലേക്ക് അങ്ങ് ഞങ്ങളെ കൂട്ടിക്കൊണ്ടുവന്ന അങ്ങയുടെ കൃപയ്ക്കായും അങ്ങയുടെ അനുഗ്രഹങ്ങൾക്കായിട്ടും ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. പിതാവേ, ഈ യോഗം ഞങ്ങൾ അങ്ങയുടെ കരങ്ങളിൽ അങ്ങയുടെ മഹത്വത്തിനായി സമർപ്പിക്കുന്നു. അങ്ങയുടെ ശക്തിയുള്ള വചനം ഏത് മനുഷ്യനെയും അനുഗ്രഹിക്കുവാനും ഏത് മനുഷ്യനെയും സന്ദർശിക്കുവാനും വിടുവിക്കുവാനും സൗഖ്യമാക്കുവാനും കഴിവുള്ളതാണല്ലോ. ആ വചനം അതിൻ്റെ അധികാരത്തോടും ശക്തിയോടും കൂടി ഇന്നും വരും ദിവസങ്ങളിലും ഈ ഗ്രൗണ്ടിൽ മുഴങ്ങേണ്ടതിന് അങ്ങയുടെ തിരുകൃപയ്ക്ക് വേണ്ടി സമർപ്പിച്ച് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഈ യോഗങ്ങൾ അങ്ങയുടെ മഹത്വത്തിനാക്കി തീർക്കണമേ. അടിയങ്ങളെയും അടിയങ്ങളുടെ സകല പ്രവർത്തനങ്ങളെയും അവിടുത്തെ തിരുവിഷ്ടത്തിനായി ഏൽപ്പിക്കുന്നു. എല്ലാ പുകഴ്ചയ്ക്കായും നന്ദിയോടെ സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ അടിയങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളുമാറാകണമേ. ആമേൻ.